بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب.
ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക, അതായത് വാക്ക്.
ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله سنيها نرنى سهودر ماري سهودر ماري السلام عليكم ورحمة الله وبركاته അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പ്രത്യേകം ഉണർത്തുന്നു. പഠിച്ച വിജ്ഞാനമനുസരിച്ച് ജീവിതത്തിൽ പകർത്തുവാനും ആത്മാർത്ഥതയോടെ ഇൽമ് സംഭരിക്കാനും എല്ലാവരും ശ്രമിക്കണമെന്നും നസീഹത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ കൂടിയിരുത്തം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള ഇൽമിന്റെ മജ്ലിസുകളിൽ ഇഖ്ലാസോടെ സംബന്ധിക്കാനും ആ ഇൽമ് പ്രചരിപ്പിക്കുവാനുമുള്ള ശേഷിയും കരുത്തും അറിവും നമുക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. പ്രിയ സഹോദരന്മാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രം വളരെ പ്രാധാന്യമുള്ള ഒരു ശാസ്ത്രമാകുന്നു. ഇൽമു അൽ മവാരിസ് അല്ലെങ്കിൽ ഇൽമുൽ ഫറായിദ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വളരെ മാഹാത്മ്യമേറിയ ഒരു ശാസ്ത്രമാണ് നാം പഠിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചതാണ്. ഈ മഹത്വമേറിയ അറിവ് ഈ പുണ്യമണ്ണിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യവും പ്രസക്തിയും ഏറെയാണെന്ന് നാം മനസ്സിലാക്കണം. വലിയൊരു ഭാഗ്യമാണ് അൽഹംദുലില്ലാ നമുക്ക് ഈ പുണ്യമണ്ണിൽ മദീനത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പട്ടണത്തിൽ വെച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമുക്ക് ഈ ശുദ്ധമായ യാതൊരു കളങ്കവുമില്ലാത്ത വിജ്ഞാനം നമുക്ക് പഠിക്കാൻ സാധിച്ചതിൽ എല്ലാവരും ഹൃദയപൂർവം അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുകയും അത് പ്രവർത്തനത്തിലൂടെ പ്രകടമാകുകയും വേണമെന്ന് നാം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ശുക്ർ എന്ന് വെച്ചാൽ, നന്ദി എന്ന് വെച്ചാൽ കേവലം നാവുകൊണ്ട് പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ശുക്ർ എന്ന് വെച്ചാൽ അത് നാവുകൊണ്ടും ഹൃദയം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും നമ്മൾ പ്രകടിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് ശുക്ർ. ഇഅ്മലു ആല ദാവൂദ ശുക്ര. ദാവൂദ് നബിയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്, ഇഅ്മലു ആല ദാവൂദ ശുക്ര, ദാവൂദിന്റെ കുടുംബമേ നിങ്ങൾ നന്ദി പ്രവർത്തിച്ചു കാണിക്കുക. ഇഅ്മലു, ഇതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കഥീർ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ശുക്ര് ഹൃദയം കൊണ്ടും നാവുകൊണ്ടും ആവുന്നതുപോലെ തന്നെ പ്രവർത്തനം മുഖേനയും സംഭവിക്കുമെന്ന് ഈ ആയത്ത് തെളിവാക്കുന്നു. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നാം ഇൽമുൽ മവാരിഥിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ പഠിച്ച പ്രധാന പോയിന്റുകൾ ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇൻഷാല്ലാഹ് ഇന്നത്തെ നോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ്. നമുക്കറിയാം, ഒന്നാമത്തെ നോട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തായ ശാസ്ത്രം ഇൽമ് വിവരിക്കുന്ന ഭാഗങ്ങളാണ് നാം ആദ്യ ക്ലാസുകളിൽ പഠിച്ചത്. ഇൽമുൽ മവാരിദ് ഖുർആനിൽ വിവരിക്കപ്പെടുന്നത് എത്ര ആയത്തുകളിലൂടെയാണ്? 3 ആയത്തുകളിലൂടെ. സൂറത്തുൻ നിസായിലെ 11-12, പിന്നീട് 176-ാമത്തെ ആയത്ത് എന്ന് പറയുമ്പോൾ സൂറത്തുൻ നിസായിലെ അവസാനത്തെ ആയത്ത്. ഇതാണ് 3 ആയത്തുകൾ. യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹബ്ബിൽ ഉൻസയൈൻ. അല്ലാഹു നിങ്ങളുടെ സന്താനങ്ങളെ സംബന്ധിച്ച് വസിയത്ത് നിർദ്ദേശം നൽകുന്നു, ലിദ്ദക്കരി മിസ്ലു ഹബ്ബിൽ ഉൻസയൈൻ, ആണിന് 2 സ്ത്രീകളുടെ അവകാശമാകുന്നു. فإن كن نساء فوق اثنتين فلهن ثلثا ما ترك. അവർ രണ്ടിൽ കൂടുതൽ സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് ആ മരിച്ചാൽ വിട്ടേച്ചു പോയ സ്വത്തിന്റെ 3/2 ഭാഗമാണുള്ളത്. وإن كانت واحدة فلها النصف. ആ പെൺകുട്ടി, ആ മരിച്ചാളുടെ പെൺകുട്ടി, പെൺമകൾ ഒരുത്തിയാണെങ്കിൽ, ഒരു മകൾ മാത്രമേ അയാൾക്കുണ്ടെങ്കിൽ അവൾക്ക് പകുതി അവകാശമാകും. അപ്പോൾ 1 കൂടുതലുണ്ടെങ്കിൽ 2 അവകാശം, 2 അവകാശം പറയുമ്പോൾ 3/2 ഭാഗം. ഒരു പെൺകുട്ടിയാണെങ്കിൽ സ്വത്തിന്റെ പകുതി അവകാശം. ഖുർആനിൽ ഫൈൻ കുന്ന നിസാഅൻ ഫൗഖ ഇസ്നതൈനി എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ ആയത്തിന് തഫ്സീർ പണ്ഡിതന്മാർ വ്യക്തമാക്കിയതാണ്, 2/2 കൂടുതലോ ആണെങ്കിൽ സ്വത്തിന്റെ 3/2 ഭാഗമാണ് അവകാശപ്പെടുന്നത്. വലി അബവൈ, മക്കളുടെ കാര്യം പറഞ്ഞതിന് ശേഷം, അപ്പോൾ മക്കൾ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചാണെങ്കിലോ, അപ്പോഴാണ് ലിദ്ദക്കരി മിസ്ലു ഹസ്ദിൻ ഹസ്ദിൻ ഉൻസയൈൻ എന്ന ആയത്ത് നമ്മൾ അവിടെ പ്രാവർത്തികമാക്കേണ്ടത്. അതായത് മരിച്ച ആൾക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടെങ്കിൽ എത്ര ഓഹരിയാക്കി തിരിക്കാം? 3 ഓഹരിയാക്കി തിരിക്കാം. ആൺകുട്ടിക്ക് എത്ര ഓഹരി? 2 ഓഹരി. പെൺകുട്ടിക്ക് 1 ഓഹരി. അപ്പൊ ആൺകുട്ടി പെൺകുട്ടി എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ പിന്നീട് അകന്ന ബന്ധുക്കളൊക്കെ അതോടെ തടസ്സപ്പെടും. മനസ്സിലായില്ലേ? അതൊക്കെ ഇൻഷാല്ലാഹ് നമ്മൾ ബാക്കിയുള്ള ആയത്തുകളിലൂടെ ആയത്തുകളുടെ വിശദീകരണത്തിൽ പഠിക്കുന്നതാണ്. അതായത് ആൺകുട്ടി ഉണ്ടാവുമ്പോൾ പിന്നീട് പേരമക്കൾ, സഹോദരന്മാർ, ഇതുപോലെയുള്ള കുടുംബാംഗങ്ങൾക്ക് സ്വത്തിന്റെ അവകാശം നൽകപ്പെടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് ഇന്നത്തെ നോട്ടിൽ ഇൻഷാല്ലാഹ് അത് കൂടുതൽ വ്യക്തമാകുന്നു. മരിച്ച ആൾക്ക് മകനുണ്ടെങ്കിൽ, സന്താനമുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് ലിക്കുല്ലി വാഹിദിൻ മിൻഹുമ അവരിൽ ഓരോരുത്തർക്കും സ്വത്തിന്റെ 1/6 അവകാശം. ഇനി മക്കളില്ലെങ്കിലോ ഉമ്മാക്ക് സ്വത്തിന്റെ 3/1. فإن كان له إخوة എന്നാൽ മരിച്ച ആൾക്ക് സഹോദരന്മാരുണ്ടെങ്കിൽ ഫലി ഉമ്മിഹി അസ്സുദുസ്, ഉമ്മാക്ക് എത്രയാണ്? സ്വത്തിന്റെ 1/6. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പല ഉദാഹരണങ്ങളും എഴുതിക്കൊണ്ട് കാര്യങ്ങൾ പഠിച്ചതാണ്. ഒരു ഉദാഹരണം എഴുതുന്നു, ഈ മൈക്ക് മതിയോ? ഇപ്പോൾ ബോർഡിൽ എഴുതപ്പെട്ട ഈ ഉദാഹരണം നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇവിടെ ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ഒരു മകളുമുണ്ട് ഒരു മകനുമുണ്ട്. അപ്പോൾ എത്ര ഓഹരിയാക്കി തിരിക്കാം? മൂന്ന് ഓഹരി. നമ്മുടെ മൂന്ന് ഓഹരിക്ക് തിരിക്കാം. മകൾക്ക് എത്രയാണ്? ഒന്ന്. മകന് രണ്ട്. ഇനി തെളിവ് എന്താണ്? ആരോ പറയാം. ഈ ഓഹരിക്രമത്തിന് തെളിവ് പറയാനാണ് ലിസ്സക്കരി മിസ്ലു ഹവ്വിൽ ഉൻസയൈൻ. ലിസ്സക്കരി മിസ്ലു ഹവ്വിൽ ഉൻസയൈൻ എന്ന് പറഞ്ഞാൽ പുരുഷന് ആണിന് രണ്ട് പെണ്ണിന്റെ രണ്ട് സ്ത്രീകളുടെ അവകാശമാണ് ഉള്ളത്. ശരി, അപ്പൊ അങ്ങനെയാകുമ്പോ മനസ്സിലായല്ലോ മൂന്ന് ഓഹർ. ഇനി വേറൊരു ഉദാഹരണം, വേറൊരു ഉദാഹരണം. ഒരു മകൾ ഒരു ഉപ്പ, അതായത് പിതാവ്. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ ഇപ്പോൾ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ച കാര്യമനുസരിച്ച് എങ്ങനെയാണ് ഓഹരി ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ ഉദാഹരണം, മരിച്ച ആൾക്ക് ഒരു മകളും ഉണ്ട് ഒരു ഉപ്പയും ഉണ്ട്, ഇതിന്റെ അവകാശം എങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്? ആരാണ് ഉത്തരം പറയാ? പറഞ്ഞോളൂ. മകൾക്ക് എത്രയാണ്? പകുതി അവകാശം. ഉപ്പാക്കോ? ബാക്കി മാത്രമാണോ? എങ്ങനെയാണ് അതിന്റെ രീതി? ആരാ പറയാ? പറയുമ്പോ ഉത്തരം പറയുമ്പോ ഒന്ന് കൈവെക്കണം, കാരണം എന്താണ് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി. തസീബ് എന്ന് പറഞ്ഞാൽ ബാക്കി നടത്തണം. അപ്പൊ ചോദ്യം ബാക്കിയാണോ അതല്ല നിശ്ചിത കണക്കുണ്ടോ, എന്താണ് അതിന്റെ ക്രമം? ആറിൽ ഒന്ന്. ഉപ്പാക്ക് ആറിൽ ഒന്നാണ് അവകാശം. തസീബ് എന്ന് വെച്ചാല് നിശ്ചിത കണക്ക് പ്രകാരമല്ലാത്ത അവകാശം. നിശ്ചിത കണക്ക് പ്രകാരം അള്ളാഹു അത് കൃത്യമായി അതിന് കണക്ക് ഖുർആനിൽ ഉദ്ധരിക്കുകയാണെങ്കിൽ അതിനെന്താ പറയാ? ഫർദ് അല്ലേ? നിശ്ചിത കണക്ക് പ്രകാരമുള്ള സ്വത്തോഹരിക്കാണ് അല്ലെങ്കിൽ അവകാശത്തിനാണ് ഫർദ് എന്ന് പറയാം. കണക്ക് പ്രകാരമല്ലാതെ ഏറ്റവും ബാക്കിയുള്ള സ്വത്തിന്റെ അവകാശം ഏറ്റവും അടുത്ത പുരുഷനെന്ന് പറഞ്ഞല്ലോ ഹദീസിൽ, ആ രീതിയിലുള്ള സ്വത്തവകാശത്തിനാണ് എന്ത് പറയാ? തസീബ് എന്ന് പറയുക. തസീബ് ഇത് പഠിച്ചതാണ്, കഴിഞ്ഞ നൂറ്റുകളിലൊക്കെ നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. ഇവിടെ പറഞ്ഞു വരുന്നത് മകള് ഉപ്പ, മകൾക്ക് എത്രയാണ്? നിസ്ഫ് എന്ന് പറഞ്ഞാൽ പകുതി, പകുതി അവകാശമാണ്. എന്താണ് ഇതിന് തെളിവ്? മകൾക്ക് സ്വത്തിന്റെ പകുതി അവകാശമാണ് തെളിവ്. നമ്മൾ കണ്ടോ ഈ ഉദാഹരണം എഴുതും, തെളിവ് പഠിക്കും. അങ്ങനെയാണ് അനന്തരാവകാശം ചെറിയ രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. നമ്മുടെ ഉദ്ദേശം ഈ വിഷയത്തിൽ പണ്ഡിതന്മാരാകുന്നല്ല, ഇതിന്റെ അനന്തരാവകാശ വിഷയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിച്ചിരിക്കുക. ആരാ പറഞ്ഞത് തെളിവ്? എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങളെ കൈമുമ്പിലുള്ള കൈവശമുള്ള നോട്ടുകളിൽ ഈ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നൽകപ്പെട്ട ഒന്നാമത് നോട്ടിൽ തെളിവുണ്ട്, ഒന്നാമത് നോട്ടിൽ ഇതർത്ഥം പെൺകുട്ടി ഒറ്റക്കാണെങ്കിൽ, ഒറ്റ മകളാണെങ്കിൽ അവൾക്ക് എത്ര അവകാശം? പകുതി അവകാശം, നിസ്ഫ്. അവൾ ആണെങ്കിൽ, വാഹിദത്തൻ ഒറ്റയാണെങ്കിൽ, ഫലഹ അന്നിസ്ഫ്. ഇനി ഉപ്പാന്റെ അവകാശത്തിന് പറഞ്ഞത് നമ്മൾ സുദുസ്, അതെ, അതായത് ആറിലൊന്ന്. സുദുസ് എന്ന് വെച്ചാൽ ആറിലൊന്ന്. ഇതേ തെളിവ് എന്താണ് പറഞ്ഞോളി? വലി അബവൈഹി, ഈ ആയത്ത് തന്നെ വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസു മിമ്മ തറക ഇൻ കാന ലഹു വലദ്. ഇതാണ് തെളിവ്. മാതാപിതാക്കളിൽ ഓരോരുത്തർക്കും മകൻ വിട്ടേച്ചു പോയ സ്വത്തിൽ നിന്ന് ആറിലൊന്നാണ്, സ്വത്തിൽ ആറിലൊന്നാണ് അവകാശം. എന്താണ് നിബന്ധന? ഇൻ കാന ലഹു വലദ്, ഈ മരിച്ച ആൾക്ക് എന്തുണ്ടെങ്കിൽ? സന്താനമുണ്ടെങ്കിൽ. ഇവിടെ സന്താനമുണ്ടോ? ഉണ്ട്. അത് മകളായാൽ മതി. സന്താനമുണ്ടായതുകൊണ്ട് ആറിലൊന്ന്. ഇനി വേറെ മസ്റ്റർ എന്താണ്? അതായത് മകൾക്ക് പകുതി എന്ന് പറയുമ്പം ഇവിടെ എത്ര? ആറും അല്ലേ പകുതി. അപ്പോൾ ആറ് ഓഹരിക്ക് തിരിക്കാം. അങ്ങനെ ആവുമ്പോൾ മകൾക്ക് എത്രയാണ്? മൂന്ന് അല്ലേ? മൂന്ന്. ആറിലൊന്ന് പറയുമ്പോഴോ ഉപ്പാക്ക് എത്രയാണ്? ഒന്ന്. ബാക്കി എത്ര ഉണ്ട്? നാല്. ആ ബാക്കി രണ്ട്. ശരി, അതെ, ബാക്കി രണ്ട് അവകാശം. ഇത് എങ്ങോട്ടാ പോകേണ്ടത്? ഇതും പിതാവിലേക്കാണ് പോകേണ്ടത്. പിതാവിലേക്കാണ് പോകേണ്ടത്. എന്താ കാരണം? അവിടെയാണ് ഏറ്റവും അടുത്ത പുരുഷന്, കുടുംബബന്ധമുള്ള പുരുഷന് ബാക്കി പോകട്ടെ എന്ന് സഹീഹായ ഹദീസ് എന്ന്. അപ്പോൾ ഇതിനാണ് നേരത്തെ പറഞ്ഞ തഅസീബ് വരേണ്ടത്. അതായത് ബാക്കി, ബാക്കി ഉപ്പാക്ക്, ബാക്കി ഉപ്പാക്ക്. അപ്പോൾ ഉപ്പാക്ക് ഇവിടെ ഈ മസ്അലയിൽ ഫർളുണ്ട്, തഅസീബുണ്ട്. ഫറ എന്ന് വെച്ചാൽ നിശ്ചിത കണക്ക് പ്രകാരമുള്ള ഓഹരി. അതെന്താണ്? സുദുസ്. ഇത് നിശ്ചിത കണക്ക് പ്രകാരമുള്ള ഓഹരി പറഞ്ഞാൽ അതിനെ പറയാം ഫറള്. എന്താ ഫറള് പറയാൻ കാരണം? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ തെളിവ്? വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. മക്കളുണ്ടെങ്കിൽ, ഒരു മകളുണ്ട്, അപ്പോൾ ഈ ഉപ്പാക്ക് ആറിലൊന്നായി. ഇനി ബാക്കിയോ? ബാക്കിയുണ്ടെങ്കിലും ഉപ്പാക്ക് തന്നെയാണ്. അത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ബാക്കിയുള്ള സ്വത്ത് ഏറ്റവും അടുത്ത പുരുഷന് പോകട്ടെ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഇനി ഫഇൻ ലം യകുൻ ലഹു വലദുൻ വരിസഹു അബവാഹു ഫലി ഉമ്മിഹി സുദുസ്. ഇനി മക്കളില്ലെങ്കിൽ, മരിച്ച ആൾക്ക് മക്കളില്ലെങ്കിൽ ബാക്കിയുള്ള സ്വത്ത്, ഈ സ്വത്ത് ആരാണ് അവകാശപ്പെടുന്നത്? മാതാപിതാക്കൾ. മാതാപിതാക്കൾ ഉണ്ടാവുകയും മക്കളില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉമ്മാക്ക് എത്രയാണ് അവകാശം? ഉമ്മാക്ക് മൂന്നിൽ ഒന്നാണ് അവകാശം. ബാക്കിയുള്ളതോ ഉപ്പാക്കാണ് പോകേണ്ടത്. ഉപ്പാനെ കണക്ക്, ഇവിടെ ഈ വിഷയത്തിൽ ഉപ്പാക്ക് നിശ്ചിത കണക്കില്ല. അതിനർത്ഥം ബാക്കി അവകാശം ഉപ്പാക്ക് നൽകപ്പെടേണ്ടതാണ്. ഇവിടെയാണ് നമ്മൾ അൽ മസ്അലതാൻ ഉമരിയതാൻ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുലേക്ക് ചേർത്ത് പറഞ്ഞ ആ രണ്ട് വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം പഠിച്ചത്. അത് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഉമർ ബിൻ ഖത്താബിന്റെ രണ്ട് വിഷയങ്ങൾ, രണ്ട് മസ്അലകൾ എന്ന് പഠിച്ചു. എപ്പോഴാണത്? ഒരു ഉമ്മയും ഉപ്പയോടൊപ്പം ഭാര്യയോ ഭർത്താവോ ഉണ്ടാകുമ്പോഴാണ് ഈ രണ്ട് വിഷയങ്ങൾ വരുന്നത്. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ പഠിച്ചു ഈ രണ്ട് ഉമർ ഖത്താബിന്റെ മസലകളിൽ ഉമ്മാക്ക് ബാക്കിയുള്ള സ്വത്തിന്റെ അതായത് ഭർത്താവിനും ഭാര്യയ്ക്കും നൽകിയതിന് ശേഷം ബാക്കിയുള്ള സ്വത്തിന്റെ മൂന്നിൽ ഒന്നാണ് അവകാശം. മനസ്സിലായില്ലേ? അപ്പോൾ തീർച്ചയായും മക്കളില്ല. അങ്ങനെയാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നോട്ടിൽ പഠിക്കുന്നതാണ് ഭർത്താവിന് ഇത്രയും നൽകപ്പെടുന്നത്, മക്കളില്ലെങ്കിൽ ഭർത്താവിന് നൽകപ്പെടുന്നത് പകുതി അവകാശം. പഠിക്കും ഇൻഷാ അല്ലാഹ്, ഇന്നത്തെ ആയത്തിൽ പഠിക്കും. ഭാര്യക്കോ? ഭർത്താവ് മരിച്ചു, മക്കളില്ല, ഭാര്യയുണ്ട്. ഭാര്യക്ക് എത്രയാണ്? നാലിലൊന്ന്. ഇനി മക്കളുണ്ടെങ്കിലോ? ഭാര്യക്ക് എട്ടിലൊന്ന്. തിരിച്ചാണെങ്കിലോ? മക്കളുണ്ട്, ഭർത്താവ് എത്ര നൽകപ്പെടുന്നത് അവിടെ? അല്ല, പകുതി മക്കളില്ലെങ്കിൽ, മക്കളുണ്ടെങ്കിലോ? നാലിലൊന്ന്, നാലിലൊന്ന്. ഇതൊക്കെ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഫൈൻ കാണലഹു ഇഖ്വത്തുൻ ഫലി ഉമ്മിഹി സുദുസ്. ഈ സഹോദരന്മാരുണ്ടെങ്കിലോ, മരിച്ച ആൾക്ക് സഹോദരന്മാരുണ്ടെങ്കിലോ, ഫലി ഉമ്മിഹി അസ്സുദുസ്, ഉമ്മാക്ക് എത്രയാണ്? ആറിലൊന്നാണ്, ആറിലൊന്നാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ച കാര്യമാണ്. ഇന്ന് നമ്മൾ പഠിക്കേണ്ട ഇൻഷാല്ലാ ഇനിയും ഉദാഹരണം നമ്മൾ എടുക്കും. നമ്മൾ വായിക്കേണ്ട നോട്ടാവുന്നു നമ്പർ 4, നാലാമത്തെ നോട്ടാണ്. ഇതിന് ആയത്ത് നമുക്ക് ഒരുമിച്ച് വായിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم ولكم نصف ما ترك أزواجكم إن لم يكن لهن ولد فإن كان لهن ولد فلكم الربع مما تركن فلكم الربع مما تركن من بعد وصية يوصين بها أو دين من بعد وصية يوصين بها أو دين ولهن الربع مما تركتم إن لم يكن لكم ولد فإن كان لكم ولد فلهن الثمن مما تركتم من بعد وصية توصون بها أو دين وإن كان رجل يورث كلالة أو امرأة وله أخ أو أخت وإن كان رجل يورث كلالة أو امرأة وله أخ أو أخت وله أخ أو أخت فلكل واحد منهما السدس فإن كانوا
أكثر من ذلك فهم شركاء في الثلث. من بعد وصية يوصى بها أو دين غير مضار. مضار ആറ് ഹറക്കത്തായി നിർഗിപ്പിക്കേണ്ടതാണ്. മിൻ ബഅദി വസിയതി യൂസാ ബിഹാ ഔ ദൈനിൻ ഗൈറ മുദാർ. വസിയതൻ മിൻ അല്ലാഹ് والله عليم حليم.
ആയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആയത്തിന്റെ ബാഹ്യാർത്ഥം നാം മനസ്സിലാക്കേണ്ടതാണ്. വലക്കും നിസ്ഫുമാ തറക അസ്വാജുകും ഇല്ലം യകുല്ലഹുന്ന വലദ്. വലക്കും നിങ്ങൾക്ക് അവകാശമാകുന്നു. നിസ്ഫുമാ തറക അസ്വാജുകും നിങ്ങളുടെ ഭാര്യമാർ വിട്ടേച്ചു പോയ സ്വത്തിന്റെ പകുതി അവകാശം നിങ്ങൾക്കാകുന്നു. ഇത് ആരോടെ പറയുന്നത്? ഭർത്താക്കന്മാരോട്. എന്താണ് എന്റെ നിബന്ധന? ഇല്ലം യകുല്ലഹുന്ന വലദ്. ആ ഭാര്യമാർക്ക് എന്തുണ്ടാകാൻ പാടില്ല? സന്താനമുണ്ടാകാൻ പാടില്ല. ഫഇൻ കാന ലഹുന്ന വലദുൻ സന്താനമുണ്ടെങ്കിലോ ഫലകുമുർ റുബുഉ മിമ്മാ തറക്ക് നിങ്ങൾക്ക് സ്വത്തിന്റെ നാലിലൊന്നാണ് അവകാശം. ഇപ്പൊ മക്കൾ ഇല്ലെങ്കിൽ പകുതി അവകാശവും ഭർത്താവിന്, മക്കൾ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പകുതി, ഇല്ലെങ്കിൽ പകുതി ഉണ്ടെങ്കിലോ നാലിലൊന്ന്. മിൻ ബഅദി വസിയതി യൂസീന ബിഹാ ഔ ദൈൻ അതായത് ഭാര്യമാർ നൽകിയ വസിയത്തും കടബാധ്യതയും കടിച്ചിട്ടാണ് ഈ സ്വത്ത് ഭാഗിക്കേണ്ടത്. മിംബാദി വസിയത്തിൻ വസിയത്തിന് ശേഷവും ദൈനിന് ശേഷവും. ഇവിടെ നമ്മൾ പഠിച്ചു ഇൻഷാ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നും ഈ നോട്ടിലും പഠിക്കും. ഇവിടെ പദത്തിന്റെ ഘടന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വസിയത്തിന് ശേഷമാണ് ദൈനി വന്നത്. പക്ഷെ അതൊരു ഒരു ക്രമമായിട്ട് തർത്തീബായിട്ട് പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു വസിയത്തിന് മുമ്പ് മുൻഗണന നൽകേണ്ടത് എതിനാണ്? ദൈനിനാണ്. കടത്തിന് ശേഷമാണ് പ്രാധാന്യം വസിയത്തിന്, അതിനുശേഷമാണ് സ്വത്ത് ഓഹരി ചെയ്യേണ്ടത്. വലഹുന്ന റുബുഉ മിമ്മാ തറക്തും വലഹുന്ന ഇവിടെ വലക്കു എന്ന് പറഞ്ഞപ്പോൾ അവിടെ പുരുഷന്മാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, അതായത് ഭർത്താക്കന്മാരെ. വലഹുന്ന ഇവിടെ സ്ത്രീലിംഗമാണ്. ആ സ്ത്രീകൾ ആരുദ്ദേശം? ആ ഭാര്യമാർ. വലഹുന്ന റുബുഉ അവർക്ക് അതായത് ഭാര്യമാർക്ക് അവകാശമാകുന്നു. ആ റുബുഉ സ്വത്തിന്റെ നാലിലൊന്ന്. മിമ്മാ തറക്തും നിങ്ങൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ നാലിലൊന്ന് അവർക്ക് അവകാശമാകുന്നു. ഏത് നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ? ഇല്ലം യകുല്ലക്കും വലദ്. നിങ്ങൾക്ക് സന്താനമില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് സന്താനമില്ലെങ്കിൽ ഭാര്യമാർക്ക് സ്വത്തിന്റെ നാലിലൊന്നാണ്. ഫഇൻ കാന ലക്കും വലദുൻ നിങ്ങൾക്ക് മക്കൾ ഉണ്ടെങ്കിൽ, സന്താനമുണ്ടെങ്കിൽ, ഫലഹുന്ന സുമുനു മിമ്മ തറക്തും ഭാര്യമാർക്ക് സ്വത്തിന്റെ എട്ടിലൊന്നാണ് അവകാശം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ പല ഉദാഹരണ സഹിതം വ്യക്തമാക്കിയ കാര്യമാണ് ഇപ്പോൾ അതിന് തെളിവാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന്റെ ഈ നാല് കാര്യങ്ങൾ ചുരുക്കി തരാൻ പറയാം. നാജി മൗലവി ഇവിടെ നാട്ടില് ബുസ്താനിൽ പഠിച്ചതല്ലേ, സലാഹിയാണ്. ഇവിടെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠനം ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കുടുംബക്കാരനുമാണ്. ഒരു സെക്കൻഡ്. വർക്കിംഗ് ചോദ്യം എന്ന് വെച്ചാല് ഈ ആയത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ചല്ലോ, ഇതിനെ ചുരുക്കി ഈ നാല് സംഗതികൾ പറഞ്ഞു തരാൻ. മിസ്ഫ് എന്ന് പറഞ്ഞാല് പകുതി അവകാശം.
ഇനി ഭാര്യക്ക് മക്കളുണ്ടെങ്കിൽ ഭർത്താവിന്
നാലുകളുണ്ട്. ഭാര്യക്ക് മക്കളുണ്ടെങ്കിൽ, സന്താനമുണ്ടെങ്കിൽ ഭർത്താവിന് സ്വത്തിന്റെ നാലിലൊന്ന്.
ഈ ഭർത്താവ് സമ്പത്തിന് മക്കൾ ഇല്ലെങ്കിൽ ഭാര്യക്ക് നാലിലൊന്ന്.
അതെ, മക്കളില്ലാത്ത ഭർത്താക്കന്മാർ മരിച്ചു പോയാൽ ഭാര്യമാർക്ക് എത്രയാണ്? നാലിലൊന്ന്.
അദ്ദേഹത്തിന്
ഭർത്താവിന് മക്കളുണ്ടെങ്കിൽ ഭാര്യക്ക് എട്ടിലൊന്നാണ് അവകാശം. അപ്പം നാല് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒന്നുകിൽ പകുതി അവകാശമോ, അതായത് ഭാര്യയുടെ സ്വത്തിൻ്റെ പകുതി അവകാശമോ, അല്ലെങ്കിൽ നാലിലൊന്ന് അവകാശം. മക്കളുണ്ടെങ്കിൽ നാലിലൊന്ന്, മക്കളില്ലെങ്കിൽ പകുതി അവകാശം. ഭാര്യക്ക് എത്ര അവകാശം? അതെ, ഭാര്യക്ക് ഒന്നുകിൽ അതായത് നാലിലൊന്നോ അല്ലെങ്കിൽ എട്ടിലൊന്നോ അവകാശം. എപ്പോഴാണ് നാലിലൊന്നായി? മക്കൾ ഇല്ലെങ്കിൽ, മക്കളുണ്ടെങ്കിലോ സ്വത്തിന്റെ എട്ടിലൊന്ന്. ഇതാണ് ഈ ഇത്രയും വായിച്ച ആയത്തിന്റെ ആകത്തുക. മിൻ ബഅദി വസിയ്യതിൻ തുസൂന ബിഹാ ഔ ദൈൻ, ഇതും ഭാര്യമാർക്ക് നൽകപ്പെടണമെങ്കിൽ ഏതിന് ശേഷമായിരിക്കണം? വസിയ്യത്ത്, കടബാധ്യത ഒക്കെ കഴിച്ചിട്ടായിരിക്കണം അവർക്ക് ഈ അവകാശം നൽകപ്പെടേണ്ടത്. ഇത് ഖുർആനിൽ നസ്സാണ്, മാത്രമല്ല ഇതിൽ ഇജ്മാഉം ഉണ്ട്. ഇപ്പോൾ ഇജ്മാഇന്റെ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ചോദ്യം വന്നാൽ ഇതാ ഉദാഹരണം. എന്ത്? സ്വത്ത് വസിയ്യത്തിന്റെയും ദൈനിന്റെയും കടത്തിനെയും കഴിച്ചിട്ടാണ് നൽകപ്പെടേണ്ടത്. അതുപോലെ തന്നെ വേറെ ഇജ്മാഇന്റെ വിഷയം, അതായത് കടബാധ്യതക്കാണ് വസിയ്യത്തിനേക്കാൾ മുൻഗണനയുള്ളത് എന്നൊരു മസല, അതിനെന്താണ് തെളിവ്? ഇജ്മാ. ഇജ്മാ അതിന് ഉണ്ട്. അത് ഇജ്മാ പറയത് തഫ്സീർ പണ്ഡിതന്മാരെല്ലാവരും ഇജ്മാ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട വേറൊരു ഭാഗമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ അവകാശങ്ങൾ. അൽഹംദുലില്ലാ, നമുക്ക് മനസ്സിലായി. ഇനി മരിച്ച ആളുടെ സഹോദരന്മാരുടെ അവകാശമാണ് ഇനി പ്രതിപാദിക്കപ്പെടുന്നത്. وَإِنْ كَانَ رَجُلٌ يُورَثُ كَلَالَةً أَوْ امْرَأَةٌ وَلَهُ أَخٌ أَوْ أُخْتٌ فَلِكُلِّ وَاحِدٍ مِنْهُمَا السُّدُسُ. കലാലത്തായി ഒരാൾക്ക് സ്വത്ത് ബാക്കി ഉണ്ടെങ്കിൽ, വിട്ടേച്ച് പോയിണ്ടെങ്കിൽ, അയാൾക്ക് സഹോദരനും സഹോദരിയുമുണ്ട്. കലാലത്തായ അവസ്ഥ എന്ന് പറയുമ്പോൾ പഠിക്കും ഇൻഷാല്ല. മരിച്ച ആൾക്ക് പിതാക്കന്മാരുമില്ല, അതുപോലെ തന്നെ മക്കളുമില്ല, സന്താനവുമില്ല. പിതാവ് സന്താനമില്ലാത്ത ഒരു മനുഷ്യന്റെ സ്വത്തോഹരി സംബന്ധിച്ചാണ് ഈ വചനത്തിൽ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ അയാൾക്ക് സഹോദരനോ സഹോദരിയോ ഉണ്ട്. ഫലിക്കുല്ലി വാഹിദിൻ മിൻഹും സുദുസ്, മക്കളും മക്കളും പിതാവും ഇല്ലാത്ത ഒരാളുടെ സ്വത്ത്, അതിന്റെ അവകാശം ആർക്കാണ്? അവരുടെ സഹോദരനും സഹോദരിയും ഉണ്ടെങ്കിൽ അവർക്കാണ്. അവരിൽ ഓരോരുത്തർക്കും സ്വത്തിന്റെ ആറിലൊന്നാണ് അവകാശം. ഇവിടെ എല്ലാ സഹോദരന്മാരെയും ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, ഒരു പ്രത്യേക ഇനത്തിൽപ്പെടുന്ന സഹോദരന്മാരെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിക്കും. ഫൈൻ കാണു അത്തരം എന്താണ്? ഇതിൽ ഒരു സഹോദരൻ സഹോദരിയാണെങ്കിൽ അവർക്കെന്താണ്? സ്വത്തിന്റെ ആറിലൊന്ന്. ഇനി കൂടുതലാണെങ്കിലോ? കുറെ സഹോദരന്മാരും സഹോദരിമാരും ഈ മരിച്ച ആൾക്കുണ്ട്. അങ്ങനെയാവുമ്പോൾ ഖുർആൻ പറയുന്നു, ഫഇൻ കാനു അക്തറ മിൻ ദാലിക, അവർ അധികം പേരുണ്ടെങ്കിൽ ഫഹും ശുറക ഉസ്സുലുസ്, അവർ സ്വത്തിന്റെ മൂന്നിൽ ഒന്നിൽ അവർ ശരീക്കന്മാരാകുന്നു, പങ്കുചേരുന്നു. മിൻ ബഅദി വസിയ്യതിൻ യൂസാ ബിഹാ ഔ ദൈൻ ഗൈറ മുദാർ വസിയ്യതൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹലീം. ഈ ആയത്തുകളുടെ ഇത് 12-ാമത്തെ ദീർഘമായ ആയത്തിന്റെ ഒരു സംക്ഷിപ്ത തഫ്സീറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീറിൽ നിന്നാണ് വായിക്കാൻ പോകുന്നത്. യഖൂലു തആല വലക്കും അയ്യുഹർ റിജാലു നിസ്ഫു മാ തറക അസ്വാജുക്കും ഇദാ മുത്ന അൻ ഗൈരി വലദ്. വലക്കും അയ്യുഹർ റിജാലു നിങ്ങൾക്ക് പുരുഷന്മാരെ നിസ്ഫു മാ തറക അസ്വാജുക്കും നിങ്ങളുടെ ഭാര്യമാർ വിട്ടുവെച്ച് പോയ സ്വത്തിന്റെ പകുതി അവകാശം നിങ്ങൾക്ക് പുരുഷന്മാർക്കുണ്ട്. ഇദാ മുത്ന അൻ ഗൈരി വലദ് മക്കളില്ലാതെ സന്താനമില്ലാതെ ഭാര്യമാർ മരിച്ചു പോയാൽ മുത്തിന ആണുങ്ങൾ എന്താ പറയാ മാറ്റു മാറ്റു എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ മരണപ്പെട്ടു സ്ത്രീകൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ പറയാ അറബിയിൽ മുത്തിന താൻ വൈരി വരെ മൗത്ത് എന്ന വാക്കിൽ നിന്നാണ് ഈ സംഗതി വന്നത്. കാണൽ മുന്ന വലതും ഭാര്യമാർക്ക് മക്കളുണ്ടെങ്കിൽ ഫലക്കും റുബുഴും ഇമ്മ തറക്കിന നിങ്ങൾക്ക് എത്രയാണ് അവകാശം ഭാര്യമാർ വിട്ടേച്ചു പോയ സ്വത്തിന്റെ നാലിൽ ഒന്നാണ് അവകാശം. മിൻ ബഅദി വസിയ്യത്തി അവ വസിയ്യത്തിനും കടത്തിനും ശേഷമാണ് വസിയ്യത്തും കടവും കഴിച്ചിട്ടാണ് ഈ അവകാശം പറഞ്ഞത്. മുമ്പ് പറഞ്ഞ കാര്യമാണ് മുനക്കിതിർ പറയുകയാണ് വഖത്തഖദ്ദമ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ചൊരു കാര്യമാകുന്നു. അന്നദ്ദൈന മുഖദ്ദമുൻ അലൽ വസിയ്യ ദൈൻ എന്ന പദം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്, ഒന്നിനെ മായ്ച്ചു കളയണം. വഖത്തഖദ്ദമ നേരത്തെ പറഞ്ഞൊരു കാര്യമാകുന്നു. അന്നദ്ദൈന മുഖദ്ദമുൻ അലൽ വസിയ്യ വസിയ്യത്തിനേക്കാൾ കടബാധ്യതക്ക് മുൻഗണനയുണ്ട് എന്ന വസ്തുത നേരത്തെ സൂചിപ്പിച്ച കാര്യമാകുന്നു. അതിനുശേഷമാകുന്നു വസിയ്യത്ത് ചെയ്യേണ്ടത്, വസിയ്യത്ത് നടപ്പിലാക്കേണ്ടത്. ഫുമ്മൽ മീറാത്തു അതിനും ശേഷമാണ് മീറാത്ത് സ്വത്തോഹരി ചെയ്യേണ്ടത് എന്ന് ഇബ്നു കസീർ പറയുന്നു. മാത്രമല്ല വഹാദാ അമ്രുൻ മുജ്മഉൻ അലൈഹി ബൈനൽ ഉലമാ എന്നർത്ഥം പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ഒറ്റ അഭിപ്രായമാണ്. ഇജ്മാ പ്രകാരം പണ്ഡിതന്മാർ ഏകോപിച്ച വിഷയമാകുന്നു ഇത്. വഹുക്മു ഔലാദിൽ ബനീൻ വഇൻ സഫുലു ഹുക്മു ഔലാദിസ് സുൽബ് അതായത് ആൺകുട്ടികളുടെ മക്കളുടെ വിധി സ്വന്തം മക്കളുടെ വിധിയാണ്. അതായത് ഇപ്പൊ സ്വന്തം മക്കളില്ലാന്ന് വിചാരിക്കാം, ഒരാൾ മരിച്ചു അങ്ങനെ ആവുമ്പോൾ അയാൾക്ക് മകളുടെ മകൻ അല്ല ഔലാദുൽ ബനീ ആൺകുട്ടിയുടെ മകന്റെ മകൻ മകന്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ട്, മകൻ ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ മകൻ ജീവിച്ചിരിക്കാത്തത് കൊണ്ട് മകന്റെ മകന് അവകാശം കൊടുക്കേണ്ടെന്ന് പറയാൻ പറ്റുമോ? അവിടെയാണ് ഇബ്നു കസീർ പറഞ്ഞത് വഹുക്മു ഔലാദിൽ ബനീൻ ആൺമക്കളുടെ സന്താനം അവരുടെ വിധി സ്വന്തം മക്കളുടെ വിധി തന്നെയാണ്. അപ്പൊ മകന്റെ മകനില്ല, മകൻ മരിച്ചുപോയി, അങ്ങനെ ആകുമ്പോൾ മകന്റെ മകനാണ് അതിന്റെ അവകാശം. അതൊക്കെ വിശദമായി നമ്മൾ പഠിക്കുന്നതാണ്. വൈൻ സെഫുലു എത്ര താഴോട്ട് പോയാലും ഇനി മകന്റെ മകനും ഇല്ല, എല്ലാവരും മരിച്ചുപോയി, പേരക്കുട്ടിയുണ്ട്, അപ്പോഴും എത്ര താഴെ പോയാലും ആൺകുട്ടികളുടെ ആൺമക്കളുടെ മക്കളാണോ സന്താനമാണോ അവർക്ക് എത്ര താഴോട്ട് പോയാലും അതിന്റെ അവകാശമുണ്ട്. പക്ഷേ എന്താ നിബന്ധന? മക്കൾ ഉണ്ടാകാൻ പാടില്ല. ثم قال ولهن الربع مما تركتم ده ولهن يعني ആ സ്ത്രീകൾക്ക് അതാണ് അവർ ഭാര്യമാർക്ക് الربع مما تركتم നിങ്ങൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ നാലിലൊന്ന് അവകാശമുണ്ട്. ഇല്ല ആഖിരി അതായത് ഈ വചനത്തിന്റെ അവസാനം വരെ അതിന്റെ വിശദീകരണമാണ് നമ്മൾ ഫുട്നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വിട്ടുവെച്ചു പോയതിന്റെ നാലിലൊന്ന് അവർക്കുള്ളത്, നാലിലൊന്നാണ് അവർക്കുള്ളത് ഭാര്യമാർക്ക്. നിങ്ങൾക്ക് സന്താനമില്ലെങ്കിൽ സന്താനമുണ്ടെങ്കിൽ ഭാര്യമാർക്ക് കെട്ടിയൊന്നും. അത് കൃത്യമായ പൂർത്തീകരണം
ഫുട്നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേറെ ചോദ്യം വരികയാണ്, അപ്പം ഭാര്യക്ക് എന്തുണ്ട്? നിങ്ങൾ വിട്ടേച്ച് പോയ സ്വത്തിന്റെ നാലിലൊന്നിന്റെ മക്കളില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് ഭാര്യമാരാണെങ്കിലോ എന്താ ചെയ്യേണ്ടത്? മൂന്ന് ഭാര്യമാരാണെങ്കിലോ നാല് ഭാര്യമാരാണെങ്കിലോ? അവിടെ വിനുക്കത്തിൽ പറയുന്നത് സമമാണ്. അതായത് ഒരു ഭാര്യയോ രണ്ട് ഭാര്യയോ മൂന്നോ നാലോ ഭാര്യമാരുണ്ടെങ്കിലും എല്ലാവരും ഈ കണക്കിൽ, ഏത് കണക്കിൽ? നാലിലൊന്നോ എട്ടിലൊന്നോ, ഈ രണ്ട് കണക്കിൽ പറഞ്ഞുണ്ട് ഭാര്യമാർക്ക്. അതിലവർ സമമായി തുല്യാവകാശികളായിക്കൊണ്ട് തന്നെ അവർ പങ്കുചേരുന്നു. അവര് ശുറക്കാവുകളാകുന്നു. وإن كان رجل يورث كلالة എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു പുരുഷനോ സ്ത്രീയോ കലാലത്തായി അനന്തരം എടുക്കപ്പെട്ടാൽ, എന്താ കലാലത്ത് എന്ന് വെച്ചാല്? ഇവിടെ പറഞ്ഞു പിതാവും മക്കളുമില്ലാത്ത മരിച്ച ആൾക്കാണ് കലാലത്ത് എന്ന് പറയുക. അതുകൊണ്ടാണ് തഫ്സീർ പണ്ഡിതന്മാർ പറയുന്നു മല്ല വാലിദലഹു വല വലദ്. എന്താ കലാലത്ത് വെച്ചാല്? വലതും വാലിദും സന്താനവും പിതാവുമില്ലാത്ത മയ്യിത്ത് മരിച്ച ആൾ, അയാളാകുന്നു കലാലത്ത്. അങ്ങനെ കലാലത്തായി അനന്തരം എടുക്കപ്പെടുന്ന സ്വത്തിന്റെ രീതി എങ്ങനെയാണ്? അതാണ് ഈ ആയത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഖുർആനിൽ പറയുന്നത് അയാൾക്ക് മാതാവത്തോ ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവരിൽ ഓരോരുത്തർക്കും ആറിലൊന്ന് ലഭിക്കുന്നതാണ്. അതാണ് നമ്മൾ നേരത്തെ വായിച്ച ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. വൈൻ കാന റജുലുൻ യൂറഖു കലാലത്തൻ, കലാലത്തായി ഒരാളുടെ സ്വത്ത് അനന്തരം എടുക്കപ്പെട്ടാൽ, അവൻ ഇമ്രാത്തുൻ, ഇനി പുരുഷന് വേണ്ട സ്ത്രീയാണെങ്കിലും, വലഹു അഹുൻ ഔ ഉഖ്തുൻ, കലാലത്തായി അനന്തരം എടുക്കപ്പെട്ടാൽ എന്ന് പറയുമ്പോൾ എന്താണ് കലാലത്തിന്റെ അർത്ഥം? സന്താനവും പിതാവുമില്ലാത്ത ഒരാളുടെ സ്വത്ത്, അതിനാണ് കലാലത്ത് എന്ന് പറയുക. എന്നാൽ ഈ മരിച്ച ആൾക്ക് എന്തുണ്ട്? ആരുണ്ട്? സഹോദരനോ സഹോദരിയോ ഉണ്ട്. അപ്പോൾ മരിച്ച ആൾക്ക് സഹോദരി ഉണ്ടെന്ന് വെക്ക, സഹോദരൻ ഉണ്ടെന്ന് വെക്ക, എത്ര അവകാശം? ഫലികുല്ലി വാഹിദിൻ മിൻഹുമ അസ്സുദുസ്, അവർക്ക് എത്ര അവകാശം? ആറിലൊന്ന്. ഇവിടെ ഏത് നിലക്കുള്ള സഹോദരനും സഹോദരി ഉദ്ദേശിക്കുന്നു? അതായത് ഉമ്മ മുഖേനയുള്ള സഹോദരനാണോ, ഉമ്മയും വാപ്പയും ഷഖീഖായ സഹോദരനാണോ, അല്ല വാപ്പാക്കുള്ള സഹോദരനാണോ? പണ്ഡിതന്മാർ പറയുന്നു അൽ മുറാദു വലദുൽ ഉമ്മി, അതായത് ഉമ്മ മാതാവത്ത ഉമ്മ മുഖേനയുള്ള സഹോദരന്മാരെ സംബന്ധിച്ചാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഖുർആനും സുന്നത്തും ഒരുമിച്ച് വായിക്കണം. മാത്രമല്ല ഫഹ്മു സലഫ്, ആരും വേണം, ഖുർആന് സുന്നത്ത് സലഫു സാലിഹീങ്ങളുടെ ഫഹ്മ് അനുസരിച്ച് മനസ്സിലാക്കണം എന്ന് നമ്മളെപ്പോഴും എടുത്തു പറയാറുണ്ട്. എന്താ കാരണം? ഖുർആന് സുന്നത്തില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സുന്നത്ത് മനസ്സിലാക്കണം എന്ന് വേണം പൂർവികരായ അസ്ഹാബുൽ ഖുറൂനിൽ അസ്സലാത്തുൽ മുഫദ്ദല, മൂന്ന് തലമുറ സഹാബത്ത് താബിഈങ്ങൾ താബിഉ താബിഈങ്ങളുടെ ഫഹ്മ് അനുസരിച്ചും ഖുർആൻ മനസ്സിലാക്കണം എങ്കിൽ നമുക്ക് അബദ്ധം സംഭവിക്കുകയില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ്, വ്യക്തമായ ഉദാഹരണമാണ് ഈ ആയത്ത്. എന്താണ് ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ളാ പറയുന്നത്? അൽ-കലാലത്തു മുസ്തഖത്തു മിനൽ ഇക്ലീം. ഈ ആയത്ത് ഉദ്ദേശിക്കുന്നത് എന്താ മസല മനസ്സിലായല്ലോ. അതായത് ഒരാൾ മരിച്ചു, അയാൾക്ക് പിതാവിൽ സന്താനമില്ല, അയാൾക്ക് സഹോദരനും സഹോദരിയും ഉണ്ട്. അപ്പോൾ ഈ സഹോദരനോ സഹോദരിക്കോ എത്ര അവകാശം? സ്വത്തിന്റെ ആറിലൊന്ന്. ഇനി അധികം പേരുണ്ടെങ്കിലോ അവർക്ക് സ്വത്തിന്റെ മൂന്നിൽ ഒന്ന് പഠിക്കും ഇൻഷാല്ല. അൽ കലാലത്ത്, ഈ കലാലത്ത് വാക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് ചോദ്യം വരും അല്ലേ. കലാലത്തിന് അർത്ഥം മനസ്സിലായല്ലോ, സന്താനവും പിതാവും ഇല്ലാത്ത ഒരാൾ. ഇത് എങ്ങനെ വന്നത്? അൽ കലാലത്ത് മുസ്തഖത്തുൻ മിൻ ഇക്ലീൽ, ഇക്ലീൽ എന്ന വാക്കിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത്. ഇത് ഇക്ലീൽ എന്ന് പറഞ്ഞാല് കിരീടം. അപ്പോൾ കിരീടം എന്ന് പറഞ്ഞാല് ഒരാൾ കിരീടം വെച്ചു കഴിഞ്ഞാൽ അയാളുടെ തലയുടെ എല്ലാ ഭാഗത്തെയും അത് വലയം ചെയ്യുന്നു അല്ലേ. അതാണ് ഇബ്നു കസീർ പറഞ്ഞു, വഹുവല്ലദി യുഹീതു ബിർറാസി മിൻ ജവാനിബിഹി, മിൻ എല്ലാ വശങ്ങളെയും ഭാഗങ്ങളെയും അത് കവർ ചെയ്യുന്നു. വൽ മുറാദു ഹുന മൻ യരിഥുഹു മിൻ ഹവാശിഹി ലാ ഉസൂലുഹു വലാ ഫുറൂഉഹു. ഇവിടെ കലാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വത്താവകാശികളായ അഥവാ പിതാവും ഫുറൂഉമല്ലാത്ത, എന്താ ഉസൂൽ എന്ന് പറഞ്ഞാല്, ഉസൂൾ എന്ന് വെച്ചാൽ പിതാക്കന്മാർ, ഫുറൂഉ എന്ന് വെച്ചാൽ സന്താനങ്ങൾ. ശരിക്കും അസ്ലിന്റെ ബഹുവചനമാണ് ഉസൂൽ. ഉസൂൽ ശരിക്കും അർത്ഥം എന്താണ്? അടിത്തറ. ഒരാളുടെ അടിത്തറ എന്താണ്? ഒരാൾ ജനിക്കണമെങ്കിൽ ആര് വേണം? പിതാവ് വേണം. അതാണ് അസ്ല്. ഇനി മകൻ എന്താണ്? പറാണ്, ശാഖയാണ്. കാരണം വാപ്പ ഉണ്ട്, വാപ്പ മുഖേനയാണ് ആരുണ്ടാവുന്നത്? മകനുണ്ടാവും, മക്കളുണ്ടാവുന്നത്. അതുകൊണ്ട് ഫുറൂൾ എന്ന് പറയാം. അപ്പം ഉസൂലും ഫുറൂഴും പിതാക്കന്മാരും സന്താനങ്ങളും അല്ലാത്ത ഹവാശികളാകുന്നു, കുടുംബങ്ങളാകുന്നു കലാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് കലാലത്തിന്റെ ഉദ്ദേശം. അതിനാണ് ഖുർആൻ പറഞ്ഞത് വലഹു അഖുൻ ഔ ഉഖ്തു. അഹോ ഉഖ്തോ ഉണ്ടെങ്കിൽ, ആര് മുഖേനയുള്ള അഹോ ഉഖ്തോ? ഉമ്മ മുഖേനയുള്ള മാതാവൊത്ത സഹോദരനെയും സഹോദരിയെയും പറ്റിയാണ് ഇവിടെ ആയത്തിൽ പറയുന്നത്. കമാ റവ ശഅബിയു അൻ അബി ബക്കിൻ സിദ്ദീഖ് അന്നഹു സുഇല അൻ കലാല. ഇമാം ശഅബി റഹ്മഹുള്ളാഹ്, ഇമാം ശഅബി അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്. ആമിർ ഇബ്നു ശറാഹീൽ അശ്ശഅബി ഹിജ്റ 100 ശേഷം അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയാറുണ്ട്, ഞാനൊരു കടലാസിൽ എഴുതിയിട്ടില്ല. അതായത് കടലാസിൽ എഴുതാതെ ഗുരുക്കന്മാരിൽ നിന്ന്, സഹാബത്തുകളായ ഗുരുക്കന്മാരിൽ നിന്ന് ഹദീസും ഖുർആനും നിയമങ്ങളും ശരിക്കും കേട്ട് പഠിച്ച് പണ്ഡിതനായ ഒരു വ്യക്തിത്വമാണ് ഇമാം ശഅബി. കാരണം ആ കാലഘട്ടത്തിൽ എഴുത്തിലൂടെ പഠനം, പഠന രീതി വളരെ കുറവായിരുന്നു. അതിന് അതിന്റെ മാധ്യമങ്ങളെല്ലാം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ മുസ്ഹബ് നോക്കിയിട്ടാണ് അല്ലേ ഒരു സംഗതി, ഒരു എഴുത്ത്, എഴുത്തിലൂടെ നമ്മൾ ഖുർആൻ വായിക്കുന്നു, മനഃപ്പാടമാക്കുന്നു. സഹാബത്തിൽ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സഹാബത്തുകൾ ഖുർആൻ പഠിച്ചതും ഹദീസ് പഠിച്ചതും കേട്ട് പഠിച്ചിട്ടാണ്. എന്നാൽ എഴുത്തില്ലാന്നല്ല, പക്ഷെ അവരുടെ ആശ്രയം എതിനെയായിരുന്നു? കേൾവിയായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇമാം ശാഫി റഹ്മഹുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്നഹു സുഇല അനിൽ കലാല. സുഇല എന്ന് വെച്ചാൽ അർത്ഥം ചോദിക്കപ്പെട്ടു. അന്നഹു സുഇല അനിൽ കലാല, കലാലത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാല, അവിടുന്ന് പറഞ്ഞു, അഖൂലു ഫീഹാ ബിറായി ഫഇൻ യകുൻ സവാബൻ ഫമിൻ അല്ലാഹ്. ഇവിടെ കലാലത്തിനെ കുറിച്ച് തഫ്സീർ ചോദിക്കപ്പെട്ടു. എന്താണ് കലാലത്തിന്റെ വ്യാഖ്യാനം? അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ അഭിപ്രായം അനുസരിച്ച് പറയാണ്. കാരണം കലാലത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു നസ് ഹദീസിൽ വന്നിട്ടില്ല. അപ്പോഴാണ് സലഫുസ് സ്വാലിഹീങ്ങളുടെ തഫ്സീർ നമുക്ക് ആവശ്യമാകുന്നത്. അപ്പോൾ അബൂബക്കർ സദീഖ് അള്ളാഹു ചോദിക്കപ്പെട്ടു, എന്താണ് കലാലത്തിന്റെ തഫ്സീർ? അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ അഭിപ്രായം പറയാണ്, ശരിയാണെങ്കിൽ അത് അള്ളാഹുവിങ്കിൽ നിന്നാണ്. ഫഇൻ യകുൻ സവാബൻ ഫമിൻ അല്ലാഹ് വഇൻ യകുൻ ഖതഅൻ ഫമിന്നി വമിൻ അശ്ശൈത്താൻ. ഞാൻ പറഞ്ഞ അഭിപ്രായം തെറ്റാണെങ്കിൽ, തെറ്റാണെങ്കിൽ ഫമിന്നി, അത് എന്നിൽ നിന്നും ഷൈത്താനിൽ നിന്നുമാകുന്നു. ഈ അർത്ഥം ക്ലിയർ ആയതുകൊണ്ടാണ് താഴെ കൊടുക്കാഞ്ഞത്. വല്ലാഹു റസൂലുഹു ബരീഉൻ മിൻഹു. ഞാൻ പറഞ്ഞ അഭിപ്രായം അബദ്ധമാണെങ്കിൽ, തെറ്റാണെങ്കിൽ, അതിൽ അല്ലാഹു റസൂലിനും യാതൊരു ഉത്തരവാദിത്വവും ബാധ്യതയും ഇല്ല എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അൽ കലാലത്തു മല്ലാ വലദരഹു വലാ വാലിദ്. വലദും വാലിദും, എന്ന് വലദ് പറഞ്ഞാൽ സന്താനം, വാലിദ് പറഞ്ഞാൽ പിതാവ്. സന്താനവും പിതാവും ഇല്ലാത്ത സ്വത്തിനാണ് കലാലത്ത് എന്ന് പറയുക. ഫലമ്മ വലിയ ഉമറു قال اني لا استحي ان اخالف ابا بكر في راي راه. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ച അഭിപ്രായത്തെ എതിർക്കുവാൻ ഞാൻ നാണിക്കുന്നു, ലജ്ജിക്കുന്നു എന്ന് ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തതിന്റെ ശേഷം പറഞ്ഞു. റവാഹു ഇബ്നു ജരീർ ബുഖാരിയും ഇബ്നു ജരീറും അല്ലാത്തവരും ഇത് റിപ്പോർട്ട് ചെയ്തു. പറഞ്ഞു വരുന്നത് ഇതാകുന്നു കലാലത്തിന്റെ ഉദ്ദേശം. ഇനി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയ ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞിട്ട് നിർത്തും. സഹോദരൻ സഹോദരിമാരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉമ്മ മുഖേനയുള്ള സഹോദരനെയും സഹോദരിമാരെയും സംബന്ധിച്ചാണ് പറഞ്ഞത് നമ്മൾ മനസ്സിലായി. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം എഴുതുകയാണ്. രണ്ട് രണ്ട് സഹോദരന്മാർ, അല്ലെങ്കിൽ രണ്ട് സഹോദരികൾ, രണ്ടാമത്തെ ആള് പിതൃവിൻ, ഇങ്ങനെയാകുമ്പോൾ സ്വത്തിനെ എങ്ങനെയാണ് നമ്മൾ ഭാഗിക്കേണ്ടത്? രണ്ട് സഹോദരന്മാർ, അതായത് ഉമ്മ മാതാവൊത്ത, ഉമ്മ മുഖേനയുള്ള, മാതാവ് മുഖേനയുള്ള രണ്ട് സഹോദരന്മാർ, രണ്ടാമത്തെ ആളാരാണ് പിതൃവ്യൻ, അറബിൽ പറയും അമ്മ എന്ന് പറയും. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഭാഗിക്കേണ്ടത്? ഖുർആനിലെ വെളിച്ചത്തിൽ ആരാ പറയാ? അതെ, അതായത് സഹോദരന്മാർക്ക് എത്ര കൊടുക്കേണ്ടത്? സ്വത്തിന്റെ മൂന്നിലൊന്ന്. എന്താണ് തെളിവ്? അതെ, അല്ല ഈ മൂന്നിലൊന്ന് പറഞ്ഞല്ലോ നമ്മൾ, ഇതാ സഹോദരന്മാർക്ക് മൂന്നിലൊന്നാണ്, പിതൃവിനോ ബാക്കി. ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ് തെളിവ്? ജമീൻ മൗലവി പറപ്പൂർ പറഞ്ഞു. ആ അതെ, ഇപ്പൊ പറഞ്ഞ തെളിവ് മനസ്സിലായല്ലോ. നമ്മൾ ഇപ്പോൾ നേരത്തെ വായിച്ചെന്നത്തെ നോട്ടിൽ തുടക്കത്തിൽ കൊടുത്ത ആയത്തിനില്ലോ, അത് ശ്രദ്ധിക്കുക. കലാലത്തായി അവശേഷിക്കുന്ന സ്വത്തിന്റെ ഓഹരി ചെയ്യൽ എങ്ങനെയാണ്? ഒരു സഹോദരനും സഹോദരിയുമാണെങ്കിൽ ഓരോരുത്തർക്കും സ്വത്തിന്റെ ആറിലൊന്നാണ്. അധികം കൈയുണ്ടെങ്കിലോ ഫഹും ഷുറക്ക ഉഫിത്തുലു, വഇൻ കാനു അക്തറ മിൻ ദാലിക ഫഹും ഷുറക്ക ഉഫിത്തുലു. അവർ കൂടുതൽ പേരുണ്ടെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അവർ സ്വത്തിന്റെ മൂന്നിൽ അവകാശികളാകുന്നു. ഇനി ബാക്കിയോ പിതൃവ്യൻ ബാക്കിയുള്ള സ്വത്ത് ഏറ്റവും അടുത്ത പുരുഷനാണ് ആണിനാണ് പോകേണ്ടത് എന്ന് സഹീഹായ ഹദീസിലൂടെ നാം പഠിപ്പിക്കപ്പെട്ടു. ഇതിനാണ് തഅസീബ് എന്ന് പറയാം. അപ്പോൾ മനസ്സിലായില്ലേ? ഇതിനെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മുടെ ഖുർആനിൽ ഇതിന്റെ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഒരു സ്വന്തം വീട്ടിൽ പോയിട്ട് ഒരു രീതിയിൽ ഒരു പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തികളുടെയും പേര് എഴുതുക. അതായത് കുടുംബം, സഹോദരൻ, സഹോദരി, വാപ്പ, ഉമ്മ, അതുപോലെ തന്നെ മകൻ, മകൾ, ഒന്നിന് കൂടുതലുള്ള പെൺമക്കൾ, ഓരോ വ്യക്തികളുടെയും അവകാശം എഴുതുക. തൊട്ട് താഴെ എന്ത് എഴുതണം? തെളിവും എഴുതണം. അങ്ങനെയാണ് പഠിക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ ക്ലാസ്സുകളിലൂടെ കിട്ടുന്ന അറിവ് എന്താണ്? അത് മൊത്തത്തിൽ അധ്യാപകനിൽ നിന്ന് അറിവ് കിട്ടും തീർച്ചയായും. പക്ഷേ ഹോംവർക്ക് ഇല്ലെങ്കിലോ, വീട്ടിൽ പോയി നമ്മൾ സ്വന്തം പഠിച്ചിട്ടില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വിട്ടുപോകും. പ്രത്യേകിച്ച് അനന്തരാവകാശം. ഇനി രണ്ടാമത് മസല, ഇതേപോലെ തന്നെ നമുക്ക് ഉദാഹരണം എടുക്കുക. ഏകദേശം തന്നെയാണ് ഇവിടെ രണ്ട് സഹോദരന്മാർ പറഞ്ഞു അല്ലേ. ഇനി രണ്ട് സഹോദരികൾ, രണ്ട് സഹോദരികൾ, ഇവിടെ ഏറ്റവും അടുത്തൊരു ഒരു പുരുഷനെ പറയാം. ഉദാഹരണം പിതൃവിനോ അല്ലെങ്കിൽ ഇങ്ങനെയാകുമ്പോഴും നേരെ സൂചിപ്പിച്ച ബാധിക്കൽ തന്നെയാണ് ഉള്ളത്. എന്താണ്? രണ്ട് സഹോദരികൾക്ക് എത്രയാണ്? അതിൻ്റെ മൂന്നിൽ ഒന്നും ബാക്കി പിതൃവൻ. ശരി, ഇനി ഏറ്റവും അടുത്ത പുരുഷൻ പറയുമ്പോൾ ഈ പിതൃവിന് പകരം മകനാണെങ്കിലോ? ചോദ്യം മനസ്സിലായോ? ഇവിടെ മകനാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ്. എന്ത് അല്ല പറഞ്ഞത്? ഉത്തരം ശരിയാണ്. അതെ, മകൻ ആയാൽ ആർക്ക് അവകാശമില്ല? സഹീ പറഞ്ഞ മാതാവ് മുഖേനയുള്ള മാതാവത്ത സഹോദരികൾക്കും സഹോദരന്മാർക്കും അവകാശമില്ല. എന്താണ് അതിന്റെ തെളിവ്? കലാലത്തിൽ തഫ്സീറാണ് തെളിവ്. മനസ്സിലായില്ലേ? പണ്ഡിതന്മാർ, പല പണ്ഡിതന്മാരും അതിൽ ഇജ്മാഉം പറഞ്ഞിട്ടുണ്ട്. അക്ക് വായിക്കും ഇൻഷാ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൂടെ. കലാലത്തിന്റെ അർത്ഥം സലഫുസ് സാലിഹീങ്ങൾ അവർ അഭിപ്രായപ്പെട്ടതനുസരിച്ച് സഹോദരന്മാർക്ക് അവകാശമുണ്ട്. ഉണ്ടാകണമെങ്കിൽ എന്ത് പാടില്ല? പിതാവും സന്താനവും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ പിതൃവിന് പകരം പിതാവാണെങ്കിലോ? തന്നെയാണ് സംഗതി. അതായത് പിതാക്കന്മാർ സഹോദരന്മാരെ തടസ്സപ്പെടുത്തുന്നു. അതിന് ഇൻഷാല്ലാ നമ്മൾ ഈ അന്തരാവകാശ വിഷയത്തിൽ ഒരു അധ്യായം തന്നെയുണ്ട്, തടസ്സം എന്നൊരു അധ്യായം. എന്താണത്? ബാബുൽ ഹജ്ജ്. ആരൊക്കെ തടസ്സപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ട്? അതിലൊന്ന് നമ്മൾ ഈ ക്ലാസ് തുടക്കത്തിൽ പഠിച്ചില്ലേ, ആൺമക്കളുണ്ടെങ്കിൽ പിന്നെ പേരമക്കൾക്ക് എന്തില്ല? അവകാശമില്ല. അതുപോലെ തന്നെ സഹോദരന്മാർക്ക് അവകാശമില്ല. ആൺമക്കളുണ്ടെങ്കിൽ, അതോ മക്കളുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ സഹോദരന്മാർ, ഈ പറഞ്ഞ സഹോദരന്മാർക്ക് അവകാശമില്ല. അതുപോലെ തന്നെ പിതാക്കന്മാരുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതാവത്ത മാതാവ് മുഖേനയുള്ള സഹോദരന്മാർക്കും സഹോദരിമാർക്കും അവകാശം ഇല്ല. ഇനി വേറൊരു ഉദാഹരണം, വ്യത്യസ്തമായ ഒരു ഉദാഹരണം. ഉമ്മ, ഒരാൾ മരിച്ചുപോയി, അയാൾക്ക് ഉമ്മയുണ്ട്. സഹോദരനുണ്ട്, പിതൃവിയുണ്ട്. ഇങ്ങനെയാകുമ്പോൾ ശ്രദ്ധിക്കുക, ഉമ്മ, സഹോദരൻ, പിതൃവേ. ഉമ്മക്ക് എത്രയാണ്, സഹോദരന് എത്രയാണ്, അതുപോലെ തന്നെ പിതൃവേന് എത്രയാണ്? ഉമ്മക്ക് എത്രയാണ്? പറഞ്ഞോളി. ആറിലൊന്ന്. ഉമ്മാക്ക് ആറിലൊന്നാണ് പറയുന്നത്. എന്താ തെളിവ്? കഴിഞ്ഞ നോട്ട് നോക്കിക്കോളി. ഇവിടെ ഉത്തരം പറഞ്ഞത് ഉമ്മാക്ക് ആറിലൊന്നാണ്. ഉത്തരം ശരിയാണോ ശരിയല്ലേ? എന്താണ് തെളിവ്? അതെ, ഇവിടെ പറഞ്ഞത് സഹോദരൻ, സഹോദരന്മാരുണ്ടെങ്കിൽ ഉമ്മാക്ക് എത്രയാണ്? ആറിലൊന്ന്. ഈ ആയത് ശരിയാണോ? നമ്മൾ ഉദാഹരണങ്ങളിലൂടെ ആയത്തിന്റെ അർത്ഥം കൂടുതൽ മനസ്സിലാകുന്നു. ഇപ്പോൾ സംഗതി ഇവിടെ കിട്ടിയോ? ഉമ്മാക്ക് ഇപ്പൊ ഈ അവസ്ഥയിൽ എന്താണ് അവകാശം? നമ്മൾ ഖുർആൻ പഠിച്ചതാണ്, ഖുർആനിൽ പഠിച്ചതാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൂടെ. എത്രയാണ് അവകാശം? എന്താണ് തെളിവ്? ഇവിടെ പറഞ്ഞു ആറിലൊന്നാണ് തെളിവ്. എന്താണ് അതിന്റെ ആറിലൊന്നാണ് അവകാശം? എന്താണ് തെളിവ്? വൈൻ കാണല ഇഹ്വത്തും ഫലി ഉമ്മിഹി സുദുസ്. മരിച്ച ആൾക്ക് സഹോദരന്മാരുണ്ടെങ്കിൽ ഉമ്മാക്ക് ആറിലൊന്നാണ്. ഇതിന്റെ ഉത്തരം ശരിയല്ല, ഉത്തരം ശരിയല്ല. എന്താ കാരണം? തെളിവിൽ എന്താ പറഞ്ഞത് ആയത്തിന്? വൈൻ കാണലവും ഇഹ്വത്തും, സഹോദരന്മാർ ഉണ്ടെങ്കിൽ. ബഹുജനമാണോ? ബഹുജനമാണ്. ഒരു സഹോദരനല്ല പറഞ്ഞത്. ഇവിടെ മരിച്ച ആൾക്ക് എത്രയാണ്? ഒരൊറ്റ സഹോദരനേ ഉള്ളൂ. ഉമ്മ മുഖേന ഒരു സഹോദരൻ, ഒറ്റ സഹോദരൻ. അപ്പോൾ ആയത്ത് ശരിയാവൂ? ഈ ആയത്ത് ഈ വിഷയത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുകയില്ല. എന്താ കാരണം? സഹോദരന്മാർ ഇല്ല, ഒറ്റ സഹോദരനേ ഉള്ളൂ. അപ്പൊ എന്താ ഇതിന് തെളിവ്? ഇതിന് തെളിവ് നമ്മൾ പഠിച്ച ആയത്ത് അതിന് തൊട്ട് മുമ്പുള്ള ആയത്ത് ഭാഗം. മരിച്ച ആൾക്ക് സന്താനമില്ലെങ്കിൽ സ്വത്തിന്റെ അവകാശികളായി മാതാപിതാക്കൾ ആയിക്കഴിഞ്ഞാൽ ഉമ്മാക്ക് എത്രയാണ് അവകാശം? മൂന്നിലൊന്ന്. ഉമ്മാക്ക് എത്രയാണ് അവകാശം? മൂന്നിലൊന്ന്. മരിച്ച ആൾക്കിന്റെ നിബന്ധന, മരിച്ച ആൾക്ക് സന്താനമില്ലെങ്കിൽ ഉമ്മാക്ക് എത്ര അവകാശം? മൂന്നിൽ ഒന്ന്. അപ്പൊ ഇങ്ങനെ നമ്മൾ പഠിക്കല്, നമ്മൾക്ക് അബദ്ധം സംഭവിക്കും ഉത്തരത്തിൽ. പക്ഷെ ഒരു വട്ടം അബദ്ധം സംഭവിച്ചാൽ പിന്നീട് അത് തിരുത്തപ്പെടും. കാരണം അങ്ങനെയാണ് ഇതിന്റെ രീതി. ഇനി സഹോദരൻ എത്രയാണ് അവകാശം? അതെ പറയാം. പറഞ്ഞോളി. പറയുമ്പോൾ തെളിവും വേണം കേട്ടോ. അതാണ് നിന്റെ ഒരു രീതിശാസ്ത്രം. ചോദ്യം മനസ്സിലായല്ലോ. ഉമ്മാന്റെ തെളിവ് മനസ്സിലായില്ലേ? ഉമ്മാന്റെ സ്വത്തോഹരി മനസ്സിലായി. നമുക്ക് പെട്ടെന്ന് നിർത്താൻ പോവാണ്. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ വായിച്ചിട്ട് കാര്യമില്ലല്ലോ, വായിച്ചിട്ട് കാര്യമില്ല. ഉദാഹരണങ്ങൾ സഹിതം നമ്മൾ പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടി മനസ്സിൽ ഉറക്കുള്ളൂ. മൈക്ക് എന്തോ പ്രശ്നമുണ്ട്. മൈക്ക് ഉപയോഗിക്കുന്നത് നേരെ സ്ത്രീകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആരാ പറയാ? ശരി, ഉത്തരം ഞാൻ പറയാം. സഹോദരന് എത്രയാണ് അവകാശം? ആറിൽ ഒന്ന്. ഒരു സഹോദരന്റെ ബ്രാക്കറ്റ് കൊടുക്കാണ് ഉമ്മാക്കുള്ള സഹോദരൻ. ഇത് എടുക്കുന്നതിനെ എടുക്കുന്നുണ്ട്. ഇവിടെ സഹോദരന് എത്രയാണ്? ഉമ്മാക്കുള്ള സഹോദരന് എത്രയാണ് അവകാശം? ആറിലൊന്ന്. എന്താണ് ഈ തെളിവ്? എന്താണ്? അതെ അതെ. വൈ കാന റജുലുൻ യൂറസു കലാലത്തൻ, അവുംറഅത്തുൻ, കലാലത്തായി ഒരാളുടെ അനന്തരം എടുക്കപ്പെട്ടാൽ, അവുംറഅത്തുൻ, അത് പുരുഷൻ മരിച്ചാലും സ്ത്രീ മരിച്ചാലും അയാളുടെ ആ വ്യക്തിയുടെ അനന്തരം എടുക്കപ്പെട്ടാൽ, വലഹു അഖുൻ ഔ ഉഖ്തുൻ, ഈ മരിച്ച ആൾക്ക്, മരിച്ച വ്യക്തിക്ക് സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ, ഫലിക്കുല്ലി വാഹിദിൻ മിൻഹു മസ്ദുസ്, അവരുടെ ഓരോരുത്തർക്കും ആറിൽ ഒന്നാണ് അവകാശം, അതായത് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ടെങ്കിൽ. മനസ്സിലായി? വലഹു അഖുൻ ഔ ഉഖ്തുൻ ഫലിക്കുല്ലി വാഹിദിൻ മിൻഹുമ മസ്ദുസ്. ഉമ്മാക്കുള്ള സഹോദരന്മാരെ കുറിച്ചാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ഇജ്മാഅണ് തെളിവ്. മാത്രമല്ല വേറൊരു ഖിറാഅത്തിൽ, അത് ഷാദായ ഖിറാഅത്താണ് പഠിക്കും, എന്താണ് ഷാദായ ഖിറാഅത്തിന് അടുത്ത ക്ലാസ് പഠിക്കും ഇൻഷാല്ലാ. അതിൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തിട്ടുള്ളത്, വലഹു അഖുൻ ഔ ഉഖ്തുൻ മിൻ ഉമ്മിൻ, ഉമ്മ മുഖേനയുള്ള അഖും ഉഖ്തും ആണെങ്കിൽ എന്നുള്ള ഖിറാഅത്തും ഉണ്ട്. അപ്പോൾ ഉമ്മാക്ക് മൂന്നിലൊന്ന്. എന്താ കാരണം? മരിച്ചാൾക്ക് എന്തില്ല? സന്താനമില്ല. ശരി, കലാലത്തായതുകൊണ്ട് ഉമ്മാക്കുള്ള സഹോദരനും അല്ലെങ്കിൽ സഹോദരിക്കോ എന്തുണ്ട്? സ്വത്തിന്റെ ആറിലൊന്നുണ്ട്. പിതൃമിനെത്രയാണ് ബാക്കി? ബാക്കിയാണുള്ളത്. ശരി, അപ്പൊ ഇത് ആറ് മോഹനിയാക്കി തിരിക്കാം. അപ്പൊ ആറിന്റെ പിന്നെ മൂന്നിലൊന്ന് എത്രയാണ്? രണ്ട്. സഹോദരൻ എത്രയാണുള്ളത്? ഒന്ന്. ബാക്കി എത്രയാണ്? മൂന്ന്. അതിന്റെ കണക്ക് മനസ്സിലായല്ലോ. ഇതാണ് ഇതിന്റെ ഈ നാല് ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ എഴുതി നിർത്തിയാണ്. കാരണം ഇനി ഉദാഹരണങ്ങൾ ബാക്കിയുണ്ട്, ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നാം പഠിക്കും. ഏതായാലും ഈ കണക്കെല്ലാം നമ്മൾ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതാണ് അൽഹംദുലില്ലാ നമ്മുടെ ദീനിന്റെ ബലം, നമ്മുടെ ദീനിന്റെ ആധികാരികതയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസരം കൂടിയാണിത്. അൽഹംദുലില്ലാ നമുക്ക് ഓരോ വിഷയത്തിലും നമ്മുടേതായ തെളിവുകളുണ്ട്, പ്രമാണമുണ്ട്. ഖുർആന് സുന്നത്ത്, ഇത് മനുഷ്യന്മാർ നിർമ്മിച്ച, മനുഷ്യന്മാരുടെ ബുദ്ധി നിശ്ചയിച്ച, തീരുമാനിച്ച കണക്കോ തീരുശാസ്ത്രമോ അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച് ജനങ്ങളുടെ നന്മക്ക് വേണ്ടി നിശ്ചയിച്ച കണക്കാണ്. അതുകൊണ്ടാണ് ഫരീഖത്തുൻ മിനല്ലാഹ്, ഇതെല്ലാം അല്ലാഹുവിങ്കൽ നിർണിതമായ നിയമങ്ങളാകുന്നു, അതെല്ലാം നിങ്ങൾ നിർബന്ധമായും പാലിക്കണമെന്ന് സൂറത്തുൻ നിസാഇന്റെ ഈ അനന്തരാവകാശ ആയത്തുകളുടെ അവസാന ഭാഗം നമുക്ക് വായിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഗ്രന്ഥം ആയത്തിൽ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനിയും ഇതുപോലെയുള്ള ദർസുകളിൽ നമുക്ക് ആവേശത്തോടെ, ഇഖ്ലാസോടെ പങ്കെടുക്കുവാനും പഠിക്കുവാനും അല്ലാഹു സഹായിക്കട്ടെ. وآخر دعوانا أن الحمد لله رب العالمين وصلى الله وسلم على نبينا ورسولنا محمد وعلى آله وصحبه أجمعين. السلام عليكم.